Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം അഞ്ചാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിന്ന്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം, 1-ാം അധ്യായം 29 മുതൽ 39 വരെ വാക്യങ്ങൾ. കർത്താവിന്റെ തിരുനാളുകളിൽ ശ്രദ്ധേയമായതാണ് സമർപ്പണ തിരുനാൾ. ക്രിസ്തുമസിന്റെ 40-ാം നാൾ ഉണ്ണിയെ ദേവാലയത്തിൽ മാതാപിതാക്കൾ സമർപ്പിച്ച സംഭവമാണിത്. ക്രിസ്തു ലോകനാഥനും രക്ഷകനും സകല ജനതകൾക്കുമുള്ള പ്രകാശവുമായി, രക്ഷയുടെ പ്രകാശമായി ഈ തിരുനാൾ ചിത്രീകരിക്കുന്നു, തിരിച്ചറിയുന്നു. ഇന്നത്തെ ആദ്യ വായന ജോബിന്റെ പുസ്തകം മറ്റു പദങ്ങളിൽ ഇതേ ആശയം തന്നെ ചിത്രീകരിക്കുന്നുണ്ട്. ക്ലേശപൂർണമായ മനുഷ്യജീവിതമാണ് ചിത്രീകരിക്കുന്നതെങ്കിലും ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും മറികടക്കുന്ന ജോബ് ദൈവം മനുഷ്യജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടുകയും സാന്ത്വനമായി എത്തുകയും ചെയ്യുന്നുവെന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. നസ്രത്തിലെ തച്ചന്റെ അഴകിന് പിന്നിൽ അവിടുന്ന് സാധാരണക്കാരനായി നിലനിന്ന് അവരോട് സംവദിച്ച് കൊടുത്തും കൊണ്ടും കടന്നുപോയതുകൊണ്ടാണ് എന്തിനും ഏതിനും സാധാരണക്കാരനെ സമീപിക്കാനും ഇടപഴകാനുമാണ് അവിടുന്ന് ക്രിസ്തു ശ്രദ്ധിച്ചത്. സാധാരണക്കാരുമായി ഉരഞ്ഞുരഞ്ഞ് സ്ഫുടം വച്ച ജീവിതം എന്ന് അതിനെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ക്രിസ്തു തന്റെ പരിസ്ഥിതിജീവിതത്തിന്റെ ആരംഭത്തിൽ വളരെ സാധാരണക്കാർ പാർക്കുന്ന ഒരു മുക്കുവ ഗ്രാമത്തിലാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത്. ഇതാ, വേദനിക്കുന്നവർക്ക് സാന്ത്വനമേകാനും രോഗികൾക്ക് സൗഖ്യമേകാനും അവിടുന്ന് വന്നിരിക്കുന്നു. കഫർനാം ഗലീലിയ കടലിൻ്റെ വടക്കൻ തീരത്തുള്ള ഒരു ഗ്രാമമാണ്, ഒരു മുക്കുവ ഗ്രാമമാണ്. ഈശോയുടെ അരുമശിഷ്യനായിരുന്ന പത്രോസ് അവിടെ നിന്നായിരുന്നു. പത്രോസിൻ്റെ അമ്മായി അമ്മയ്ക്ക് സുഖമില്ലെന്നറിഞ്ഞ ഈശോ അവരെ സന്ദർശിക്കുന്നു, അവരെ കൈപിടിച്ച് അടുത്ത് ഉയർത്തി സൗഖ്യപ്പെടുത്തിയെന്ന് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കഫർനാമിൽ ഈശോയുടെ കാലത്ത് ഒരു സിനഗോഗ് ഉണ്ടായിരുന്നത്രേ, അതിന് ചരിത്രരേഖകളുണ്ട്. സിനഗോഗിൽ ഈശോ ആയിരിക്കെ ഒരു പിശാജ് ബാധിതനെ സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷം പറയുന്ന രണ്ടാമത്തെ സംഭവം. എന്താണ് ഈ പിശാജ് ബാധ? വെളിച്ചമില്ലാത്തിടത്ത് ഇരുട്ടാവസിക്കുന്ന പോലെ നന്മ മനുഷ്യജീവിതത്തിൽ ഇല്ലാതാകുമ്പോൾ തിന്മ ആവസിക്കുന്നു, തിന്മ കീഴടക്കുന്നു, സ്വാധീനിക്കുന്നു. അത് വളരെ സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് ഈശോ അയാളെ അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തിയത്. ആദ്യത്തേത് ഒരു ശാരീരികമായ സൗഖ്യദാനമായിരുന്നു പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് നൽകിയത്. രണ്ടാമത്തേത് മനസ്സിൻ്റെ സൗഖ്യപ്പെടുത്തലാണ്. എന്നാൽ ഈശോയെ സമൂഹം കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. സാബത്ത് ദിവസം സുഖപ്പെടുത്തിയത് ശരിയായില്ലത്രേ, തെറ്റായിപ്പോയെന്ന് ആരോപണം അതാണ്. എവിടെയും എപ്പോഴും നന്മ ചെയ്യുന്നതിന് മുഹൂർത്തങ്ങൾ നോക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് രോഗീ പരിചരണ മേഖലയിൽ ആവശ്യത്തിലായിരിക്കുന്നവൻ്റെ സഹായത്തിന് ഓടിയെത്തുക, ഒരു നല്ല സമരീയക്കാരനെ പോലെ ഓടിയെത്തുക, അതാണ് ധർമ്മം. കഫർനാം ഗ്രാമത്തിലെ, ആ കടൽത്തീര ഗ്രാമത്തിലെ രണ്ട് സംഭവങ്ങളും വെളിപ്പെടുത്തുന്നത് ക്രിസ്തു ആത്മാവിൻ്റെയും ഉടലിൻ്റെയും ഭിഷഗ്വരനായിരുന്നുവെന്നാണ്. രോഗീ പരിചരണ മേഖലയിൽ വ്യാപൃതനായിരിക്കുന്നവർക്ക് ദിശാബോധം തരുന്ന സമീപനങ്ങൾ ഈ മഹാവൈദ്യനിൽ നിന്ന് ദക്ഷിണ വച്ച് നാം പഠിക്കേണ്ടതുണ്ട്. ഏതൊരു ഔഷധവും ഫലവത്താകുന്നത് പ്രത്യാശയുടെ വെളിച്ചത്തിൽ സേവിക്കുമ്പോഴാണ്. കാരണം ജ്വരം രോഗം സമ്മാനിക്കുന്നത് വേദനയും മടുപ്പുമാണെങ്കിൽ മനസ്സും ശരീരവും തമ്മിലുള്ള അകൽച്ചയാണിവിടെ നാം കാണേണ്ടത്. അതുകൊണ്ട് സൈക്കോസൊമാറ്റിക് എന്നെല്ലാം നാം രോഗത്തെക്കുറിച്ച് പറയാറുണ്ട്. മനസ്സും ശരീരവും തമ്മിൽ രോഗാവസ്ഥയിൽ ഒരന്തരമുണ്ടാകുന്നു. ഈ അന്തരം ഇല്ലാതാക്കുന്നത് സൗഖ്യദാനമായിട്ട് മാറും. തൻ്റെ പക്കൽ വരുന്നവരുടെ ഇച്ഛാശക്തിയെ ബലപ്പെടുത്തിയും പ്രത്യാശയ്ക്ക് തെളിമ നൽകിയുമാണ് ക്രിസ്തു അവരെ സൗഖ്യദാനത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. തൻ്റെ പക്കൽ വരുന്നവരുടെ ഇച്ഛാശക്തിയെ ബലപ്പെടുത്തിയും പ്രത്യാശയ്ക്ക് തെളിമ നൽകിയുമാണ് ക്രിസ്തു അവരെ സൗഖ്യദാനത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. രോഗഗ്രസ്തരാകുന്നവർ ചിലപ്പോഴെങ്കിലും തനിക്ക് ഇനി രക്ഷയില്ല എന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് വഴുതി വീഴേക്കാം. നിർമ്മമത എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കാവുന്നത്, രക്ഷയില്ല എന്നൊരു തോന്നൽ. ക്രിസ്തുവിനോട് അത്തരക്കാർ ഒന്നും ആവശ്യപ്പെടുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ക്രിസ്തു അവരെ ആരോഗ്യത്തിൻ്റെ പടവുകളിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. പത്രോസിൻ്റെ അമ്മായി അമ്മ അവിടുത്തോട് ഒന്നും ആവശ്യപ്പെട്ടില്ല. അവരുടെ രോഗാവസ്ഥയും ആ കുടുംബത്തിൻ്റെ ആവശ്യവും മനസ്സിലാക്കി ക്രിസ്തു അവരെ കൈപിടിച്ച് ഉയർത്തി എന്ന് നമുക്ക് പറയാം. 38 വർഷക്കാലമായി സൗഖ്യത്തിനായി തീർത്ഥപ്പടവുകളിൽ കാത്തുകിടന്നിരുന്ന ഒരാൾ ക്രിസ്തുവിനോട് ഒന്നും ആവശ്യപ്പെടുമെന്ന് തോന്നുന്നില്ല. അയാൾക്ക് മീതെയുള്ള നിർമമതയുടെ ചിതൽപ്പുറ്റിൽ നിന്നുമാണ് ക്രിസ്തു അയാളെ കൈപിടിച്ചു പൊക്കുന്നത്, അയാളെ സൗഖ്യത്തിലെത്തിക്കുന്നത്. തനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് മാത്രം രോഗിയോട് ക്രിസ്തു ചോദിക്കുന്നു. നിസ്സംഗതയുടെയും നിർമമതയുടെയും ചിതൽപ്പുറ്റിൽ നിന്നും സടകുടഞ്ഞ് പുറത്തു കടക്കാൻ ഈശോ തന്നെയാണ് അയാളെ സഹായിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഏത് ആൾക്കൂട്ടത്തിലും ഒരു രോഗിയുടെ സാന്നിധ്യം മഹാഭിഷഗ്വരൻ തിരിച്ചറിയുമെന്നാണ് പറയുന്നത്. പുരുഷാരം തന്നെ തിക്കിത്തിരക്കുമ്പോൾ ആരാണ് തന്നെ തൊട്ടത് എന്ന് അവിടുന്ന് ആരായുന്നു. പിന്നെ ആരാണ് തന്നെ തൊടാതിരുന്നത് എന്നാണ് ശിഷ്യന്മാരുടെ ആരായൽ. കാരണം അത്രത്തോളം ജനാവലി അവിടെ ഈശോയ്ക്ക് ചുറ്റുമുണ്ടായിരുന്നു. ഭയചകിതയായൊരു സ്ത്രീ മുന്നോട്ട് വന്നു. 12 വർഷമായിട്ടൊരു രഹസ്യരോഗത്തിൻ്റെ പിടിയിലാണവൾ. ഒത്തിരി വൈദ്യന്മാരുടെ ചികിത്സകൾ തേടി പണം ചെലവാക്കി, പണം തീരുകയും രോഗം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ ചാരത്തെത്തി രോഗി സംവദിക്കുമ്പോൾ അവിടുത്തെ മനസ്സിലും പരിസരത്തിലും ആരവമില്ല. രണ്ടേ രണ്ട് പേർ മാത്രം, ക്രിസ്തുവും രോഗിയും മാത്രം. ക്രിസ്തു കാണിക്കുന്ന ഈ കരുതലും ശ്രദ്ധയും ഓരോ രോഗിയും അർഹിക്കുന്നുണ്ട്. രോഗി ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ക്രിസ്തു അത് നൽകുന്നുണ്ട്. അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരെ അവിടുന്ന് തന്നോട് ചേർത്ത് പിടിച്ച് സൗഖ്യപ്പെടുത്തുകയാണ്. ഔഷധങ്ങളുടെയും ചികിത്സാക്രമങ്ങളുടെയും ചില പ്രാക്രൂപങ്ങളും ക്രിസ്തു ഉപയോഗിക്കുന്നത് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് കണ്ടെത്താം. അവിടുന്ന് അവരുടെ കണ്ണിൽ തുപ്പൽ പുരട്ടി എന്ന് വായിക്കുന്നില്ലേ. പിന്നെ നാട്ടുകുളത്തിലെ ചേറ് ലേപനം ചെയ്തു, കർണപുടങ്ങളിൽ വിരലിട്ട എഫേത്ത തുറക്കുക എന്ന് ജപിച്ചു. അങ്ങനെയും ചില സൗഖ്യദാന രീതികൾ ക്രിസ്തുവിനുണ്ടായിരുന്നു, ക്രിസ്തു ഉപയോഗപ്പെടുത്തിയെന്ന് നാം മനസ്സിലാക്കണം. സാമൂഹിക ബന്ധനങ്ങളിൽ നിന്ന് അറിഞ്ഞുമറിയാതെയും രോഗം ഒരാളെ അകറ്റിക്കളഞ്ഞേക്കാം. അതിനാൽ സൗഖ്യദാന രീതികൾ ഒരാൾക്ക് നഷ്ടമായതൊക്കെ തിരികെ കൊടുക്കുന്നതാണ്. അതാണ് ക്രിസ്തു ചെയ്തത്. രോഗിക്ക് ലഭിക്കുന്ന പുനരധിവാസം, നവജീവൻ, ഓരോ രോഗശമനത്തിന് ശേഷവും കുറെ കൂടി ആരോഗ്യകരമായൊരു പരിസരം രോഗിക്ക് കിട്ടണം, രോഗിക്ക് രൂപപ്പെടുത്തണമെന്ന് ക്രിസ്തു നിഷ്കർഷിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് അവിടുന്ന് പിന്നെയും പറയുന്നു, മേലിൽ പാപം ചെയ്യരുത്. ഇഷ്ടങ്ങളിൽ വീണു പോകുന്നതാണ് പാപമെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റത്ത് മരണം നിൽപ്പുണ്ടെന്ന്, തിന്മ ഓരോരുത്തരുടെയും മുന്നിൽ നിൽപ്പുണ്ടെന്ന്, പടിവാതിക്കൽ നിൽപ്പുണ്ടെന്ന് നമുക്ക് ഓർമ്മ വേണം. ശ്രദ്ധയില്ലെങ്കിൽ അത് നമ്മെ കീഴ്പ്പെടുത്തും, നമ്മളെ വിഴുങ്ങിക്കളയും. കഫർനാം ഗ്രാമത്തിലേക്ക് കടന്നു ചെന്ന് എളിയവരെ, പാപികളെ, രോഗികളെ സുഖപ്പെടുത്തിയ കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണേ, ഞങ്ങളെ സ്പർശിച്ച് സുഖപ്പെടുത്തണേ, ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ.
മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും, ഹൃദയം ഇനി എന്നും നിൻ വാസഗേഹമാകും. കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താൽ കാണുന്നിതാ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനി എന്നും നിൻവാസഗേഹമാകും.
കെസ്റ്റർ ആലപിച്ച് ഫാദർ തദേവസ് അരവിന്ദത്ത് രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച ഈ ഗാനം രോഗികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്നു. നമുക്ക് ചുറ്റും ശാരീരികവും മാനസികവുമായി വിവിധ രോഗങ്ങളാൽ വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് ദൈവത്തിൻ്റെ സൗഖ്യദാനസ്പർശം ലഭിക്കട്ടെ എന്ന് ഈ നിമിഷത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ആണ്ടുവട്ടം അഞ്ചാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്.